ഓം ശാന്തി. 24/7/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ജ്ഞാനരത്നങ്ങളുടെ ഇടപാട് നടത്തി നിങ്ങൾ ജ്ഞാനത്തിലൂടെ മറ്റുള്ളവരുടെ പാലന നടത്തണം. പരസ്പരം വളരെ വളരെ സ്നേഹത്തോടെ കഴിയണം. ചോദ്യം: അസുഖം അഥവാ കർമ്മഭോഗം ഉണ്ടായിട്ടും ഏത് ആധാരത്തിലാണ് അപാര സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നത്? ഉത്തരം: വിചാരസാഗര മന്ഥനം ചെയ്യുന്ന സ്വഭാവത്തെ ഉണ്ടാക്കൂ. ഏതെങ്കിലും കർമ്മഭോഗം അഥവാ അസുഖം വരുന്നുവെങ്കിൽ സ്വയം സ്വയത്തോട് സംസാരിക്കൂ: ഇപ്പോൾ നമ്മൾ 84 ജന്മത്തിന്റെ പാർട്ട് പൂർത്തിയാക്കി. ഇത് പഴയ ചെരുപ്പാണ്. ഈ പഴയ കർമ്മക്കണക്കിനെ ഇല്ലാതാക്കണം. പിന്നീട് നമ്മൾ 21 ജന്മത്തേക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും മുക്തമാകും. ഏതെങ്കിലും അസുഖത്തിൽ നിന്ന് മുക്തമാകുന്നുവെങ്കിൽ സന്തോഷമല്ലേ? ഗീതം: മാതാവേ ഓ മാതാവേ. ഓം ശാന്തി. ഇത് മാതാക്കളുടെ മഹിമയാണ്. വന്ദേ മാതരം. അല്ലയോ മാതാവേ, നിങ്ങൾ ശിവ് ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്ന് എല്ലാവരുടെയും പാലന ചെയ്യുന്നു. നിങ്ങൾക്ക് ശിവ് ബാബയുടെ ഭണ്ഡാരയിൽ നിന്ന് ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് ലഭിക്കുന്നു, അഥവാ ജ്ഞാനാമൃതത്തിന്റെ കലശത്തിലൂടെ നിങ്ങളുടെ പാലന ഉണ്ടാകുന്നു. വാസ്തവത്തിൽ ശിവബാബയ്ക്കാണ് മഹിമ. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ജഗദമ്പയാണ് മാതാവ്. തീർച്ചയായും മറ്റ് പല മാതാക്കളും ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മാതാക്കളുടെ മഹിമ. മാതാക്കൾ വളരെ നല്ല രീതിയിൽ പാലന ചെയ്യും. ശിവ് ബാബയുടെ യജ്ഞത്തിൽ ആരെല്ലാമാണോ ഇരിക്കുന്നത്, അവരുടെ പാലന സ്ഥൂലത്തിലും ഉണ്ടാകുന്നുണ്ട്. അവിനാശി ജ്ഞാനരത്നങ്ങളാലും എല്ലാവരുടെയും പാലന ഉണ്ടാകുന്നു. പാലിക്കുന്നവർ കൂടുതലും അമ്മമാരാണ്. വളരെയധികം സഹോദരന്മാരും സഹോദരിമാരെ പാലിക്കുന്നവരുണ്ട്. അല്ലാതെ സഹോദരിമാർ മാത്രമല്ല സഹോദരന്മാരെ പാലിക്കുന്നത്. രണ്ടു കൂട്ടരും ജ്ഞാനരത്നങ്ങളുടെ കൊടുക്കൽ വാങ്ങലിലൂടെ പരസ്പരം പാലന ചെയ്യുന്നു. സഹോദരി സഹോദരന്റെയും സഹോദരൻ സഹോദരിയുടെയും. കുട്ടികൾ വളരെ സ്നേഹത്തോടെ വേണം ജീവിക്കാൻ. ഈ ലോകത്തിൽ പരസ്പരം വികാരങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് പരസ്പരം എല്ലാവരും ശത്രുക്കളായി തീർന്നു. ഇവിടെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവാണ് നൽകുന്നത്. അവർ കല്ലുകൾ എറിയുന്നതുപോലെയാണ്. കല്ല് ബുദ്ധികളാണ്, അല്ലാതെ കല്ലെറിയുന്നു എന്നല്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ സഹോദരി സഹോദരന്മാർ ബ്രഹ്മകുമാരി കുമാരന്മാരാണ്. നിങ്ങളുടെ പേരും പ്രശസ്തമാണ്. ബ്രഹ്മകുമാരിയുണ്ടെങ്കിൽ കുമാരനും ഉണ്ടാകും. പ്രജാപിതാവായ ബ്രഹ്മാവുണ്ടെങ്കിൽ തീർച്ചയായും ബ്രാഹ്മണരും ഉണ്ടാകും. ബോർഡ് വായിച്ച് പരിഭ്രമിക്കേണ്ടതില്ല. പ്രജാപിതാവായ ബ്രഹ്മാവിന്റെ കുട്ടികൾ തീർച്ചയായും ബ്രഹ്മകുമാരി കുമാരന്മാരായിരിക്കും. ഇതിനെല്ലാം ബുദ്ധി ഉപയോഗിക്കണം. ഗീതത്തിൽ മാതാക്കളുടെ മഹിമയാണ്. ജഗദമ്പ സരസ്വതിയുണ്ട് എങ്കിൽ തീർച്ചയായും കുട്ടികളും ഉണ്ടായിരിക്കുമല്ലോ. ഇത് ഒരു കുടുംബമാണ്. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രജാപിത എന്ന് എഴുതിയിട്ടുണ്ട്. ബ്രഹ്മാവിനെ പ്രജാപിത ബ്രഹ്മാവ് എന്നാണ് പറയുക. ഇത് സാകാര സൃഷ്ടിയുടെ പിതാവാണ്. ഇങ്ങനെയൊരു മഹിമയുണ്ട്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ കുലത്തെ രചിച്ചു എന്ന്. ആദിയിലെ സനാതനം ആദ്യമാദ്യം ബ്രാഹ്മണരാണ് ആകുന്നത്. വാസ്തവത്തിൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നത് തെറ്റാണ്. അത് സത്യയുഗത്തിലെ ധർമ്മമാണ്. ഈ ആദി സനാതന ബ്രാഹ്മണരുടെ ധർമ്മം ലോപിച്ചുപോയി. പരമപിതാവായ പരമാത്മാവ് പ്രജാപിതാവായ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ ധർമ്മത്തെ രചിക്കുകയാണ്. അപ്പോൾ ഈ സംഗമയുഗം ദേവതാധർമ്മത്തെക്കാളും ഉയർന്നതാണ്. ആദ്യം ഈ ബ്രാഹ്മണ ധർമ്മമാണ്, അതുകൊണ്ടാണ് കുടുമി കാണിക്കുന്നത്. ഇതിനെയാണ് സംഗമയുഗി ആദി സനാതന ബ്രാഹ്മണ ധർമ്മമെന്ന് പറയുന്നത്. എത്ര നല്ല രഹസ്യമാണ് മനസ്സിലാക്കുന്നത്. ബാബ മനസ്സിലാക്കി തന്നു, ആദ്യം ആരെല്ലാമാണോ വരുന്നത് അവർക്ക് ബാബയുടെ പരിചയം നൽകൂ എന്ന്. ഇതാണ് മുഖ്യം. ബ്രാഹ്മണർക്ക് രാജധാനിയില്ല. ഇങ്ങനെ എഴുതാറുണ്ട്, സത്യുഗി ദൈവിക രാജധാനി നിങ്ങളുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരമാണെന്ന്. ആരിലൂടെ? ഇതും എഴുതേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ബോർഡുണ്ടാക്കി ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ വെക്കണം. ഗവൺമെന്റ് ഓഫീസർമാരുടെ ബോർഡ് കണ്ടിട്ടില്ലേ? ചിലർക്ക് ബാഡ്ജും ഉണ്ടാകും. എല്ലാവർക്കും അവരവരുടേതായ അടയാളങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കും അതുപോലെയുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. ബാബ നിർദ്ദേശങ്ങൾ നൽകും, അതിനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുട്ടികളുടെ കടമയാണ്. തീവ്രഗതിയിലുള്ള സേവനം ചെയ്യണം. ഇത് വളരെ മുഖ്യമായ ഒരു ഉപായമാണ്. ഡോക്ടറുടെയും വക്കീലിന്റെയും എല്ലാം തന്നെ വീടുകളിൽ ബോർഡ് വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ? നിങ്ങളുടെയും ബോർഡ് വെക്കണം. വരൂ, വന്നു മനസ്സിലാക്കൂ എങ്ങനെയാണ് ശിവ് ബാബയിൽ നിന്നും ബ്രഹ്മാ ബാബയിലൂടെ നമ്മൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നത്. ബാബ നിർദ്ദേശം നൽകുന്നു. ഇത് മനുഷ്യർ കണ്ട് അത്ഭുതപ്പെടണം. അവർ ഇത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അകത്തേക്ക് വരും. ഫ്ളാറ്റിന്റെ പുറത്തും ബോർഡ് വയ്ക്കാൻ സാധിക്കും. ആർക്ക് എന്ത് തൊഴിലാണെങ്കിലും അതിന്റെ ബോർഡ് വയ്ക്കണം. പരസ്പരം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം. പക്ഷേ കുട്ടികളുടെ മേൽ മായയുടെ യുദ്ധം ധാരാളം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബാബയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന നിശ്ചയം ഇല്ല. 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് പുതിയ ലോകത്ത് സ്വർഗത്തിൽ വന്ന് സമ്പത്തെടുക്കും. പക്ഷേ ഇത് ഓർമ്മയുണ്ടായിരിക്കുകയില്ല. ബാബ പറയുന്നു, കർമ്മം ചെയ്തോളൂ, പിന്നെ എത്ര സമയം ലഭിക്കുന്നുവോ ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ ഈ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കൂ. ഇത് എല്ലാവരുടെയും അന്തിമ ജന്മമാണെന്ന്. ഇനി ഒരിക്കലും പുനർജന്മം ഈ മൃത്യു ലോകത്ത് എടുക്കണ്ട. നിങ്ങൾക്കറിയാം, ഈ മൃത്യു ലോകം ഇപ്പോൾ നശിക്കാൻ പോവുകയാണെന്ന്. ആദ്യം നിർവാണധാമത്തിലേക്ക് പോകണം. ഇതുപോലെ സ്വയം സ്വയത്തോട് സംസാരിക്കണം. ഇതിനെയാണ് വിചാരസാഗര മന്ഥനം എന്ന് പറയുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ കർമ്മയോഗികളാണ്. എന്താ നിങ്ങൾക്ക് ആമയുടെ ബുദ്ധി പോലും ഇല്ലേ? അവരും ശരീരനിർവഹണാർത്ഥം പുല്ല് കഴിച്ച് പിന്നെ കർമ്മേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി ശാന്തമായി ഇരിക്കുന്നു. നിങ്ങൾ കുട്ടികളും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. സ്വദർശന ചക്രം കറക്കണം. സ്വയത്തെ മാസ്റ്റർ ബീജരൂപമാണെന്ന് മനസ്സിലാക്കണം. ബീജത്തിൽ മുഴുവൻ വൃക്ഷത്തിന്റെയും രഹസ്യമുണ്ട്. ഇതിന്റെ ഉത്ഭവവും പാലനയും എങ്ങനെയാണുണ്ടാവുന്നത്? ഡ്രാമയിൽ 84 ജന്മത്തിന്റെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? 84 ജന്മത്തെ ചക്രത്തിന് വേണ്ടിയാണ് ഈ ചിത്രം, അതായത് ചക്രത്തിന്റെ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യൻ മനസ്സിലാക്കുന്നു, ആത്മാവ് 84 ലക്ഷം യോനികളിൽ പ്രവേശിക്കുന്നു എന്ന്. പക്ഷെ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നു, ആത്മാവ് 84 ജന്മം മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന്. ആരാണോ ആദി സനാതന ദേവതാധർമ്മത്തിലുള്ളത്, അതായത് ആരാണോ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയായി തീരുന്നത്, അവർക്ക് മാത്രമാണ് 84 ജന്മം. നിങ്ങൾക്ക് 84 ജന്മത്തെക്കുറിച്ച് അറിയാം. ബ്രഹ്മാവിന്റെ രാത്രി, ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറയുന്നു. ഇതിൽ 84 ജന്മം വരുന്നു. ത്രിമൂർത്തിയുടെ ബോർഡുണ്ടാക്കി അതിലെഴുതണം, ഇത് ഈശ്വരീയ ജന്മസിദ്ധ അധികാരമാണ്. നേടണമെങ്കിൽ വന്നെടുക്കൂ, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഈ അവസാനത്തെ മഹാഭാരത യുദ്ധത്തിനു മുമ്പായി പുരുഷാർത്ഥം ചെയ്യണം. രാമൻ, അതായത് ശിവൻ എന്താണ് നൽകുന്നത്, രാവണൻ എന്താണ് നൽകുന്നത്, ഇത് നിങ്ങൾക്കറിയാം. പകുതികൽപ്പം രാമരാജ്യവും പകുതികൽപ്പം രാവണരാജ്യവുമാണ്. ഇങ്ങനെയല്ല പരമാത്മാവ് തന്നെയാണ് ദുഃഖവും നൽകുന്നത് എന്ന്. ദുഃഖം നൽകുന്നത് പഞ്ചവികാരങ്ങളാകുന്ന രാവണനാണ്. അത് നിങ്ങളെ വീണ്ടും പതീതമാക്കി മാറ്റുന്നു. കുട്ടികൾക്ക് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള തിരിച്ചറിവ് ദിവസേന ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തിലിരിക്കണ്ടേ? നിങ്ങൾക്കറിയാം, ശിവ് ബാബ ദിവസേന പഠിപ്പിക്കുകയാണ്, അല്ലാതെ സാകാരത്തെ ഓർമ്മിക്കരുത്. ശിവ് ബാബ നമുക്ക് ബ്രഹ്മാ ബാബയിലൂടെ സഹജമായ രാജയോഗം പഠിപ്പിക്കുകയാണ്. ശിവ് ബാബ വരുന്നത് തന്നെ പ്രജാപിത ബ്രഹ്മാവിലാണ്. മറ്റാരെയും പ്രജാപിത ബ്രഹ്മാവെന്ന് പറയാൻ സാധിക്കുകയില്ല. ബ്രാഹ്മണരും തീർച്ചയായും ആവശ്യമാണ്. ഇങ്ങനെ പാടാറുണ്ട്, സെക്കൻഡൽ മുക്തി ജീവൻ മുക്തിയുടെ സമ്പത്ത് അഥവാ രാജ്യഭാഗ്യം നേടൂ എന്ന്. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ ശിവ് ബാബയുടെ മക്കളാണെന്ന്. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണെങ്കിൽ നമുക്കും സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ബാബ എത്ര അത്ഭുതകരമാണ്! ഒരു സെക്കൻഡ് കൊണ്ടാണ് ജനകന് ജീവൻ മുക്തി ലഭിച്ചത്. ഇതിന്റെയും മഹിമയുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ശിവ് ബാബയുടേതായി മാറിയിരിക്കുകയാണ്. ശിവ ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. എങ്ങനെയാണോ കുട്ടികളെ ദത്തെടുത്താൽ അവർക്കറിയാം, ആദ്യം ഞങ്ങൾ ഇന്നയാളുടെ കുട്ടിയായിരുന്നു, ഇപ്പോൾ ഇന്നയാളുടേതായി. അവരിൽ നിന്ന് മനസ്സ് മാറ്റി ഇവരിലേക്ക് യോജിപ്പിക്കും. നമ്മളും ഇവിടെ അതാണ് പറയുക, ഞങ്ങൾ ശിവ് ബാബയുടെ ദത്തെടുക്കപ്പെട്ട കുട്ടികളാണെന്ന്. അപ്പോൾ ലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെ എന്താണ് നേട്ടം? ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങൾക്ക് ഇത്രയും വലിയ സമ്പത്ത് നൽകുന്നു. അച്ഛനും പ്രയത്നിച്ചിട്ടാണല്ലോ കുട്ടികളെ യോഗ്യതയുള്ളതാക്കി തീർക്കുന്നത്. ഇങ്ങനെയുള്ള അച്ഛനെയാണ് നിങ്ങൾ ഇടയ്ക്കിടെ മറക്കുന്നത്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ദുഃഖം മാത്രമാണ് നൽകുന്നത്, എന്നിട്ടും അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നെ മാത്രം നിങ്ങൾ മറക്കുന്നു. ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിക്കൂ. ഇതിൽ പ്രയത്നം ആവശ്യമാണ്. എന്റേത് മാത്രമായി ജീവിക്കൂ. നിരന്തരം എന്നെയും പുതിയ ലോകത്തെയും ഓർമ്മിക്കൂ. ഇത് മുഴുവനും ശ്മശാനമായി തീരാനുള്ളതാണ്. നിങ്ങൾ എന്റേതായി തീർന്നു, അർത്ഥം വിശ്വത്തിന്റെ അധികാരിയായി തീർന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടേതായി തീർന്നുവെങ്കിൽ ഭാവിയിൽ സ്വർഗത്തിന്റെ അധികാരിയായി തീരുമെന്ന്. അതിരിട്ട സന്തോഷമുണ്ടായിരിക്കണം. ഇതുമറിയാം, ഇത് പഴയ ശരീരമാണെന്ന്. കർമ്മഭോഗം അനുഭവിക്കുക തന്നെ വേണം. മമ്മ ബാബ സന്തോഷത്തോടെ കർമ്മഭോഗം അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഭാവിയിലെ 21 ജന്മത്തേക്കുള്ള സുഖം വളരെയേറെയാണ്. ഇത് പഴയ ചെരുപ്പാണ്. കർമ്മഭോഗം അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നീട് 21 ജന്മത്തേക്ക് ഇതിൽ നിന്ന് മുക്തമായി തീരും. ഏതെങ്കിലും അസുഖത്തിൽ നിന്ന് മുക്തമായി തീരുന്നുവെങ്കിൽ സന്തോഷമല്ലേ? നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജന്മജന്മാന്തരത്തേക്ക് ആപത്തുകളിൽ നിന്ന് മുക്തമായി തീരും. ഇപ്പോൾ നമ്മൾ ബാബയുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെയാണ് വിചാരസാഗര മന്ഥനം ചെയ്ത് പോയിന്റുകൾ കണ്ടെത്തേണ്ടത്. ബാബ അഭിപ്രായവും പറഞ്ഞു തരുന്നുണ്ട്. ഈ രീതിയിലെല്ലാം സ്വയത്തോട് സംസാരിക്കൂ. നമ്മൾ 84 ജന്മം പൂർത്തിയാക്കി. ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് തിരിച്ചു പോകും. പിന്നീട് ബാബയിൽ നിന്ന് സമ്പത്ത് നേടും. സാക്ഷാത്കാരവും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പ്രത്യക്ഷവും പരോക്ഷവുമുണ്ട്. മമ്മയ്ക്ക് സാക്ഷാത്കാരമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, ബാബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരമുണ്ടായി. ബാബയ്ക്ക് ഭാവിയിലെ സാക്ഷാത്കാരം വളരെ കൃത്യമായി ഉണ്ടായി. പക്ഷെ ആദ്യം ഇത് അറിയുമായിരുന്നില്ല ഞാൻ വിഷ്ണുവായി തീരുമെന്ന്. പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ ഈ വികാരി ഗ്രഹസ്ഥധർമ്മത്തിൽ നിന്നും നിർവികാരി ഗ്രഹസ്ഥധർമ്മത്തിലേക്കാണ് പോകുന്നതെന്ന്. നിങ്ങളും ബാബയുടെ പഠിപ്പിലൂടെ ഇതുപോലെയായി തീരുന്നു. മത്സരിക്കണം. ബാക്കി ഗീതത്തിൽ മമ്മയുടെ മഹിമയാണ്. നിങ്ങൾക്കറിയാം ആരെയാണ് ജഗദമ്പ എന്ന് പറയുന്നതെന്ന്. വാസ്തവത്തിൽ മാതാപിതാവ് ആരാണ്? മാതാപിതാവെന്ന് പറയുന്നതിലൂടെ ജഗദമ്പയെ ഓർമ്മ വരികയില്ല. ബാബ നിരാകാരനാണ്, ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. പിതാവ് അർത്ഥം ഫാദർ എന്നത് ശരിയാണ്. അച്ഛൻ നിരാകാരനാണ്. മാതാവ് ഒരിക്കലും നിരാകാരനായിരിക്കുകയില്ല. അച്ഛൻ നിരാകാരനാണ്. തീർച്ചയായും സമ്പത്ത് നൽകണമെങ്കിൽ ഇങ്ങോട്ട് വരണമല്ലോ. എന്നാലല്ലേ സ്വയത്തിന്റെ പരിചയം നൽകാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായും അതിന് ഒരു മാതാവ് ആവശ്യമാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് വലിയ അമ്മയായി തീർന്നില്ലേ? മുത്തശ്ശൻ നിരാകാരനാണ്. എത്ര അത്ഭുതകരമായ ജ്ഞാനമാണ്! ബാബ പറയുന്നു, എത്ര ഗൂഹ്യമായ രഹസ്യമാണ് മനസ്സിലാക്കി തരുന്നത്. മാതാപിതാവ് ആരെന്നുള്ളതിനെക്കുറിച്ച് ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. അവർ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കുന്നു. കേവലം ഈ ഒരു കാര്യത്തിലാണ് വ്യത്യാസം. ഇതിനെയാണ് വലിയ തെറ്റെന്ന് പറയുന്നത്. എന്തെങ്കിലും നിമിത്തമായി തീരണ്ടേ? ഭാരതം ഇത്രയ്ക്ക് ദുഃഖിയായി തീരാൻ എന്ത് തെറ്റാണ് ഉണ്ടായത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് തെറ്റ് ചെയ്യിപ്പിച്ചതെന്ന്. തെറ്റുണ്ടാകാനുള്ള കാരണമെന്താണ്? മായാ രാവണൻ തന്നെയാണ് മുഖത്തെ തിരിപ്പിച്ചത്. എങ്ങനെയാണോ ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും, അതുപോലെ മായയും ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ദുഃഖത്തിന്റെ ദാതാവാണ്. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ സുഖദാതാവ്, മായ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ദുഃഖദാതാവാണ്. മായയാണ് ബാബയിൽ നിന്ന് മുഖത്തെ തിരിപ്പിക്കുന്നത്. അപ്പോൾ ബാബ സ്വയം പറയുന്നു, അല്ലയോ ആത്മാക്കളെ, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ എന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് സമ്പത്ത് നേടണം. കേവലം എന്നെ ഓർമ്മിക്കൂ, എന്നാൽ വികർമ്മം നശിക്കും. പരിധിയില്ലാത്ത അച്ഛൻ മതം നൽകുന്നത് ബ്രഹ്മാവിലൂടെയാണ്. ഗുരു ബ്രഹ്മ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ഭക്തി മാർഗത്തിലെ മഹിമയാണ്. ഗുരു ബ്രഹ്മ എന്ന വാക്ക് വളരെ പ്രശസ്തമാണ്. അവർ പിന്നീട് ഈശ്വരനെ സർവവ്യാപി എന്ന് പറയുന്നു. ആദ്യം നമ്മളും ശരിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ മനസ്സിലായി മായയാണ് ഇങ്ങനെ പറയിച്ചതെന്ന്. മായ തെറ്റ് ചെയ്യിച്ചത് താഴേക്ക് വീഴ്ത്താനാണ്. ബാബ തെറ്റിൽ നിന്ന് മുക്തമാക്കുന്നു ഉയർത്തുന്നതിനായി. ബാബ വളരെ നല്ല ഭാഗ്യമാണ് ഉണ്ടാക്കി തരുന്നത്. ബാബയെ ഓർമ്മിക്കണം, ഇത് വളരെ സഹജമല്ലേ? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സ്വയത്തെ മാസ്റ്റർ ബീജരൂപമാണെന്ന് മനസ്സിലാക്കി കർമ്മേന്ദ്രിയങ്ങളെ ഉള്ളിലൊതുക്കി ശാന്തമായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. രണ്ട്, വിചാരസാഗര മന്ഥനം ചെയ്ത് സന്തോഷത്തിലിരിക്കണം. സന്തോഷത്തോടെ പഴയ കർമ്മഭോഗത്തെ ഇല്ലാതാക്കണം. സ്വയം സ്വയത്തോട് സംസാരിക്കണം, നമ്മൾ 84 ജന്മം പൂർത്തിയാക്കി, ഇപ്പോൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. വരദാനം ആദരവ് യാചിക്കുന്നതിനു പകരം ഉയർന്ന സ്ഥിതിയിൽ കഴിയുന്ന സർവരുടെയും പൂജനീയരായി ഭവിക്കൂ. പല കുട്ടികളും ചിന്തിക്കാറുണ്ട്, ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർ എനിക്ക് മുന്നേറുന്നതിനുള്ള ആദരവ് നൽകുന്നില്ല. എന്നാൽ ആദരവ് ചോദിക്കുന്നതിനു പകരം തനിക്കുള്ള ആദരവ് സ്വയം തന്നെ നൽകൂ എങ്കിൽ മറ്റുള്ളവർ സ്വതവേ ആദരവ് നൽകും. തന്റെ ആദരവ് വയ്ക്കുക അർത്ഥം സ്വയത്തെ സദാ മഹാൻ ശ്രേഷ്ഠാത്മാവാണെന്ന് അനുഭവിക്കുക. ഏതുപോലെയാണോ മൂർത്തി എപ്പോഴാണോ സ്വസ്ഥാനത്താണെങ്കിൽ പൂജനീയമായിട്ടുള്ളത്, അതുപോലെ താങ്കളും തന്റെ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ പൂജനീയരായി തീരും. എല്ലാവരും സ്വയം തന്നെ ആദരവ് നൽകും. ശ്ലോകൻ: മായയെ തിരസ്കരിക്കുന്നവർ തന്നെയാണ് സർവരുടെയും സത്കാരിയാകുന്നത്. ഓം ശാന്തി.